ഹീബ്രൂസ് ചാപ്റ്റർ 3 വേഴ്സ് 14 എബ്രായ ലേഖനം 3-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം.
ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ.
ഫോർ വി ഹാവ് ബിക്കം പാർട്ടേക്കേഴ്സ് ഓഫ് ക്രൈസ്റ്റ് ഇഫ് വി ഹോൾഡ് ഫാസ്റ്റ് ദ ബിഗിനിങ് ഓഫ് അവർ അഷുറൻസ് ഫേം അൺടിൽ ദി എൻഡ്. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നു. ഇതെഴുതിയത് എബ്രായ ക്രിസ്ത്യാനികൾക്ക്. ആദ്യം വളരെ വിശ്വാസ തീക്ഷ്ണതയുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് വളരെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വിശ്വാസത്തിൽ നിന്ന് പിന്മാറി അവർക്ക് വീണ്ടും ലേഖനം എഴുതുകയാണ്. ഒത്തിരി പഠിക്കാനായിട്ടുള്ള ഒരു ബൈബിളിലെ ഏറ്റവും കൂടുതൽ പഴയ നിയമ കോട്ടിങ്സ് ഉള്ളത് എബ്രായ ലേഖനത്തിലാണ്. അതുപോലെ തന്നെ പഴയ നിയമം കുറച്ചെങ്കിലും ഗ്രഹിക്കുമ്പോൾ മാത്രമേ നമുക്ക് എബ്രായ ലേഖനത്തിന്റെ ആഴം മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ. സാധാരണ ആൾക്കാരെ സ്കിപ്പ് ചെയ്യുന്ന ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. ആരാ എഴുതിയെന്ന് വ്യക്തമായ തെളിവുകളില്ല. പൗലോസാണെന്ന് ചിലർ പറയുന്നു, ബർണബാസ് എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ അതുകൊണ്ട് എബ്രായക്കാർക്ക് എഴുതിയ ലേഖനം എന്ന് പറഞ്ഞ അതിന്റെ ഓദറിന്റെ പേരവിടെ കൊടുത്തിട്ടില്ല. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, അത് പരിശുദ്ധാത്മാവ് എഴുതിയ ലേഖനമാണ്. ഇവിടെ പറയുകയാണ്, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണം. വി ഹോൾഡ് ഫാസ്റ്റ് ദ ബിഗിനിങ് ഓഫ് അവർ അഷുറൻസ് ഫേം അൺടിൽ ദി എൻഡ്. ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കുന്ന നല്ല ക്രിസ്തീയ ജീവിതം, നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടണമെന്നാണ് എബ്രായ ലേഖനത്തിന്റെ 12-ാം അധ്യായത്തില് നമ്മളെ അപ്പോസ്തലം പ്രബോധിപ്പിച്ചിരിക്കുന്നത്. എങ്ങനെ ഓടണം? സ്ഥിരതയോടെ ഓടണം. സ്ഥിരതയോടെ ഓടണമെങ്കിൽ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാ, എന്താണെന്നറിയാമോ? നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. ആത്മീയ ജീവിതത്തിന്റെ പരാജയം എന്ന് പറഞ്ഞാൽ യേശുവിനെ ശ്രദ്ധിക്കാത്തതാ. യേശു ആരാണെന്ന് ദിനംതോറും ഒരു വെളിപ്പാട് നാം പ്രാപിക്കണം. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിങ്ങൾ ശക്തിയോടെ മുന്നോട്ട് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും എന്നറിയാവോ? ഇറ്റ്സ് വെരി ഈസി. എങ്ങനെ അറിയാൻ പറ്റും? യേശുവിനെ കുറിച്ചാണ് നിങ്ങളുടെ ധ്യാനമെങ്കിൽ, നിങ്ങളുടെ ചിന്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന യേശുവാണെങ്കിൽ, നിങ്ങളുടെ സംസാരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന യേശുവാണെങ്കിൽ, നിങ്ങളുടെ പ്ലാനുകളിൽ യേശുവാണ് നിറഞ്ഞു നിൽക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തോടെ പറയാം, എന്റെ ഓട്ടം സ്ഥിരതയോടെ ഓടുന്നേ. ഒരിക്കലും ദേവദാസൻ പറഞ്ഞ ഞാൻ ഓർക്കുന്നുണ്ട്, നിങ്ങളുടെ സംസാരത്തിന്റെ സെന്റർ പോയിന്റ് നിങ്ങളാണെങ്കിൽ നിങ്ങളൊരു പിന്മാറ്റക്കാരനാ. നാം സംസാരിച്ചു വരുമ്പോൾ നമ്മളെക്കുറിച്ചാണ് നാം അധികം പറയുന്നെങ്കിൽ എവിടെയോ ഒരു പിന്മാറ്റം നമ്മളെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എവിടെയോ യേശു കർത്താവിന്റെ കർത്തൃത്വം നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടില്ല. ദ ലോർഡ്ഷിപ്പ് ഓഫ് ക്രൈസ്റ്റ് ഈസ് ലാക്കിംഗ് ഇൻ അവർ ലൈഫ്. അതുകൊണ്ട് ഇവർക്ക് സംഭവിച്ചത്, നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്, ഈ എബ്രായ ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് അവരുടെ ശ്രദ്ധ മാറിപ്പോയി. നമുക്ക് അപകടം പറ്റരുത്. നമ്മുടെ ബുദ്ധി ഉപദേശത്തിനായിട്ട് ഇത് എഴുതിയിരിക്കുക. നമ്മുടെ ശ്രദ്ധ യേശുവിങ്കൽ തന്നെ ആയിരിക്കണം. 2-ാം അധ്യായം ഹീബ്രൂസ് ചാപ്റ്റർ 2:1-4 എബ്രായ ലേഖനം 2-ാം അധ്യായം 1-4 ആർക്കെങ്കിലും വായിക്കാം.
അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു.
കണ്ടോ, ശ്രദ്ധിച്ചേ. വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന്, വി ഡു നോട്ട് ഡ്രിഫ്റ്റ് അവേ. സോ വി മസ്റ്റ് പേ മച്ച് ക്ലോസർ അറ്റൻഷൻ ടു വാട്ട് വി ഹാവ് ഹേർഡ്. കേട്ട കാര്യങ്ങള് കൂടുതൽ ശ്രദ്ധിക്കണമെന്ന്. ക്ലോസർ അറ്റൻഷൻ. ഇവര് ഒരിക്കൽ സുവിശേഷം കേട്ടവരായിരുന്നു, ഒരിക്കൽ ആത്മീയ കാര്യങ്ങളിൽ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നവരായിരുന്നു. അവരോട് പറയുക, പുതിയ കാര്യങ്ങളൊന്നും വേണ്ട, കേട്ട കാര്യങ്ങൾ അധികം ശ്രദ്ധയോടെ. ഗിവ് ക്ലോസർ അറ്റൻഷൻ ടു വാട്ട് യു ഹാവ് ഹേർഡ്. കേട്ട കാര്യങ്ങൾ, കേട്ട ദൈവത്തിന്റെ വചനങ്ങൾ, യേശു ക്രിസ്തുവിന്റെ സുവിശേഷം, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത്? കൂടുതൽ ശ്രദ്ധയോടെ. പത്രോസിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. രക്ഷയ്ക്കായി വളരുവാൻ, ആത്മീയ ജീവിതത്തിൽ വളരണമെങ്കിൽ അതിന് ദൈവം വെച്ചിരിക്കുന്ന മാർഗം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത്? വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കണം. ഒരു കൊച്ചുകുഞ്ഞ് പാലിന് വേണ്ടി കരയുന്ന പോലെ ദൈവവചനത്തിന് വേണ്ടിയുള്ള ഒരു ദാഹം നമ്മുടെ ഹൃദയത്തെ ഗ്രിപ്പിക്കണം. ഉണ്ടോ? ബാക്കി ഒന്നിനും തൃപ്തി തരാൻ കഴിയാത്ത വിധത്തില് ദൈവത്തിന്റെ വചനത്തിലേക്ക് വീണ്ടും ആഴ്ന്നിറങ്ങുമ്പോൾ മാത്രം ലഭിക്കുന്നൊരു തൃപ്തി. യെസ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. വചനത്തോടുള്ള ദാഹം പോയെങ്കിൽ അതിന്റെ അർത്ഥം എന്നറിയാമോ? എവിടെയോ പിന്മാറ്റം പതിയെ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. എപ്പോഴും വചനം വായിക്കാനായിട്ടുള്ള ഒരു ആർത്തി നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഉണ്ടോ? എപ്പോഴും വചനം വായിക്കണം. എനിക്ക് വചനത്തിലൂടെ എനിക്ക് കർത്താവിനെ കാണണം, വചനത്തിലൂടെ കർത്താവിന്റെ വഴികൾ എനിക്ക് അറിയണം. സ്വരങ്ങളെ ഇത് കുറയുമ്പോൾ ഓർത്താ മതി, there is some problem. വിശപ്പില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വിശപ്പില്ല. യുനോ എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം എന്താ? അസുഖം ഉണ്ടെന്നാ. വിശപ്പില്ലെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഡോക്ടറെ കാണും, കാരണം അത് വിശപ്പില്ല. That means there is some problem. എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്താന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എന്തോ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാ വിശപ്പില്ലാത്ത. ഇതുപോലെ വചനത്തിന് വേണ്ടിയുള്ള ഒരു വിശപ്പില്ലെങ്കില്, വചനത്തിന് വേണ്ടിയുള്ള ദാഹമില്ലെങ്കില്, വചനത്തിലൂടെ കർത്താവിനെ കേൾക്കണമെന്നുള്ള ആഗ്രഹമില്ലെങ്കില്, അതിന്റെ അർത്ഥം there is some problem inside. എവിടെയോ എന്റെ ആത്മീയ ജീവിതത്തിൽ എന്തോ ഒരു അസുഖം എന്നെ ബാധിച്ചിട്ടുണ്ട്. ഞാൻ തിരിച്ചറിയണം. ഞാൻ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നേ എന്റെ ആത്മീയ ജീവിതത്തെ, ഞാൻ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നേ. ഇവിടെ പറയുകയാണ്, ഡ്രിഫ്റ്റ് അവേ, ഒഴുകിപ്പോകാതിരിക്കണമെങ്കിൽ. അതിന് സാധാരണ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കപ്പല് അല്ലെങ്കിൽ ബോട്ട് അതൊക്കെ അത് തീരെ തടിപ്പിച്ചിട്ട് ഇടും. പക്ഷേ വൈകുന്നേരം അടുപ്പിച്ചിടുന്ന ഒരു സംഭവം രാവിലെ നോക്കുമ്പോൾ വളരെ ദൂരെ മാറി നിൽക്കുന്ന കാണാം. യു നോ വൈ? ദേർ ആർ അണ്ടർ കറന്റ്സ്, അല്ലെങ്കിൽ കാറ്റ്, പല കാര്യങ്ങൾ ഇതിനെ ഒരു സൈഡിലേക്ക് വലിച്ചുകൊണ്ട് പോകും. ഇതുപോലെ നാം ഈ ലോകത്തിൽ ജീവിക്കുന്ന കൊണ്ട് പല കാര്യങ്ങൾ നമ്മളെ യേശു കർത്താവിനോടുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റി ദൂരെ കൊണ്ടുപോകാനായിട്ട് കഴിയും. കെയർഫുൾ, ശ്രദ്ധിക്കണം സ്വരങ്ങളെ, ശ്രദ്ധിക്കണം. വചനത്തോടുള്ള വിശപ്പുണ്ടോ? ഇല്ലെങ്കിൽ there is something wrong. എവിടെയോ എന്റെ, ഒരുപക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, ഞായറാഴ്ച ചർച്ചിൽ വരുന്നുണ്ട്, കോട്ടേജ് മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്, സന്ധ്യാപ്രാർത്ഥനയുമുണ്ട് വൈകുന്നേരം. പക്ഷേ എങ്കിലും ഞാൻ പറയട്ടെ, വചനത്തിന് വേണ്ടിയുള്ള ഒരു ദാഹം, വചനത്തിലൂടെ കർത്താവിനെ കാണാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ കത്തുന്നില്ലെങ്കിൽ അതിനെ ഒരു പിന്മാറ്റമായിട്ട് തന്നെ നമ്മൾ എടുത്തോണം. ഇവിടെ രണ്ടാം വാക്യം വായിച്ചു നോക്കി, അവിടെയാണ് എന്റെ സീരിയസ്നെസ് നമ്മൾ അറിയുന്നത്. രണ്ടാം വാക്യം,
ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ.
വായിച്ചു സുരേഷ്.
കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിന് നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും?
രണ്ട് കവനന്റിനെ കുറിച്ച് പറയുകയാണ്. ഒന്ന്, ദൂതന്മാർ മുഖാന്തരം കൊടുത്തൊരു കവനന്റ് സീനായില് മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചു, മോശയുടെ കയ്യിൽ ഏൽപ്പിച്ചു, പഴയ ഉടമ്പടി, പഴയ നിയമം. കർത്താവ് പറഞ്ഞു തുടങ്ങിയ പുതിയ ഉടമ്പടി. രണ്ട് കാര്യങ്ങളെ വരച്ച് കാണിച്ചുകൊണ്ട് എബ്രായലേഖകൻ പറയുകയാണ്, ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഗലാത്യലേഖനം അതിന്റെ മൂന്നാം അധ്യായം 19 വാക്യം, ഗലേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 19.
എന്നാൽ ന്യായപ്രമാണം എന്തിന്?
ന്യായപ്രമാണം എന്തിന്? വൈ ദ ലോ ദെൻ?
വാക്തത്വം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത്ര.
ന്യായപ്രമാണത്തെ കുറിച്ച് പറയുകയാണ്, വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം. ആരാ വാഗ്ദത്തം ലഭിച്ച സന്തതി? യേശു. യേശു വരുവോളം ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ആരാ മധ്യസ്ഥൻ അറിയാമോ? മോശ, മോസസ്. പഴയ നിയമത്തിന്റെ മധ്യസ്ഥനാണ് മോശ, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാണ് കർത്താവായ യേശു ക്രിസ്തു. മോശയുടെ കയ്യിൽ ദൂതന്മാർ വഴിയായി സീനായി മലയിൽ വെച്ച് കൊടുത്ത ദൈവത്തിന്റെ കൽപ്പന ദൂതന്മാർ മുഖാന്തരം ഏൽപ്പിച്ചു എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് എബ്രായലേഖനത്തിലേക്ക് മടങ്ങി വരാം. എബ്രായലേഖനം അവിടെ പറയുകയാണ്, രണ്ടാം വാക്യം, Hebrews 2:2, ദൂതന്മാർ മുഖാന്തരം അരുളിച്ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും പിന്നെ അൺഓൾട്ടറബിൾ എന്ന് പറഞ്ഞ മാറ്റാൻ പറ്റത്തില്ല, ആകാശവും ഭൂമിയും മാറിപ്പോകും, ന്യായപ്രമാണത്തിലെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരത്തില്ല. നിങ്ങൾക്ക് വചനം അറിയാന്നുണ്ട്, നമുക്ക് എടുക്കണ്ട. ഇവിടെ പറയുകയാണ്, അത് സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിച്ചു. ഇംഗ്ലീഷില് എവരി ട്രാൻസ്ഗ്രഷൻ ആൻഡ് ഡിസൊബീഡിയൻസ് റിസീവ്ഡ് എ ജസ്റ്റ് പെനാൽറ്റി. ദൂതന്മാർ മുഖാന്തരം മോശയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട വചനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഓരോരോ ലംഘനങ്ങൾക്ക്, തെറ്റുകൾക്ക്, പാപങ്ങൾക്ക് എന്തുണ്ടായി? പെനാൽറ്റി, ശിക്ഷയുണ്ടായിരുന്നു എന്ന്. ഞാൻ ആ ശിക്ഷയെക്കുറിച്ച് ഒന്ന് മറിച്ചു നോക്കി ഒന്ന് രണ്ട് വാക്യങ്ങൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. സംഖ്യാപുസ്തകം, നമ്പേഴ്സ്, സംഖ്യാപുസ്തകം 16 നമ്പേഴ്സ് ചാപ്റ്റർ 16 വേഴ്സ് 2, സംഖ്യാപുസ്തകം 16 അതിന്റെ രണ്ടാം വാക്യം,
ഇസ്രായേൽ മക്കളിൽ സഭാപ്രധാനികളും സംഘസദസ്യന്മാരും പ്രമാണികളുമായ 250 പുരുഷന്മാരെ കൂട്ടി മോശയോട് മത്സരിച്ചു.
മോശയോട് മത്സരിച്ചു. ആരൊക്കെയാണ്? കോരഹ്, ദാദാൻ, അബീരാം, ഓൻ. ഒന്നാം വാക്യത്തിൽ അവരെ കുറിച്ച് പറയുന്നുണ്ട്. ഇവര് മോശയോട് മത്സരിച്ചു. പിന്നെ എന്ത് സംഭവിച്ചെന്നറിയാമോ? വാക്യം അതിന്റെ 31 വാക്യം, അവൻ ഈ വാക്കുകളെല്ലാം പറഞ്ഞു തീർന്നപ്പോൾ
അവരുടെ കീഴെ ഭൂമി പിളർന്നു.
ഭൂമി
വായി തുറന്ന് അവരെയും അവരുടെ കുടുംബങ്ങളെയും കോരഹിനോട് ചേർന്നിട്ടുള്ള എല്ലാവരെയും അവരുടെ സർവസമ്പത്തിനെയും വിഴുങ്ങിക്കളഞ്ഞു. അവരും അവരോട് ചേർന്നിട്ടുള്ള എല്ലാവരും ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങി. ഭൂമി അവരുടെ മേൽ അടയുകയും അവർ സഭയുടെ ഇടയിൽ നിന്ന് നശിക്കുകയും ചെയ്തു.
അതിന്റെ 35 വാക്യം,
അപ്പോൾ യഹോവയിങ്കിൽ നിന്ന് തീ പുറപ്പെട്ട് ധൂപം കെട്ടിയ 250 പേരെയും ദഹിപ്പിച്ചു.
ശ്രദ്ധിക്കണ സഹോദരങ്ങളെ, ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം, ജസ്റ്റ് പെനാൽറ്റി. എന്തായിരുന്നത്? ദൈവത്തിനെതിരെ മത്സരിച്ച കോരഹ്, ദാദാൻ അബിരാം ഓൻ. എന്താ സംഭവിച്ചത്? എഴുതിയിരിക്കുകയാണ്, ജീവനോടെ ഭൂമി പിളർന്ന് ജീവനോടെ പാതാളത്തിലേക്ക് പോയി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, നമുക്കത് മനസ്സിലാവും ഇപ്പോൾ. കാരണം ഇപ്പോൾ പല സ്ഥലങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, എന്ത് ചെയ്യുന്നുണ്ട്, ഈ വലിയ അഗാധ ഗർത്തങ്ങൾ ഉണ്ടാകുന്നുണ്ട്. യു എസിലെ ഒത്തിരി സ്ഥലത്തുണ്ട് അഗാധ ഗർത്തങ്ങൾ. പെട്ടെന്നൊരു മൊമെന്റിൽ നിങ്ങളെ പത്രങ്ങളിലൊക്കെ പലയിടത്തും വായിച്ചു കാണും. ചിന്തിച്ചു നോക്കി, ഒറ്റ മൊമെന്റിൽ ഭൂമി പിളർന്ന് ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങി ഭൂമി അടയുകയും ചെയ്തു. ക്ലോസ്ഡ്. ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനുമുള്ള പ്രതിഫലം. അടുത്ത മൊമെന്റിൽ 250 പേര് ധൂപം കാട്ടി, 250 പേര് തീ അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. അതിന്റെ 14-ാം അധ്യായം, സംഖ്യാപുസ്തകം 14-ാം അധ്യായം, 14. ഒന്നും രണ്ടും വാക്യങ്ങൾ.
അപ്പോൾ സഭയൊക്കെയും ഉറക്ക നിലവിളിച്ചു, ജനം ആ രാത്രി മുഴുവനും കരഞ്ഞു. ഇസ്രയേൽ മക്കൾ എല്ലാവരും മോശയ്ക്കും അഹരോനും വിരോധമായി പെറുപെറുത്തു. സഭയൊക്കെയും അവരോട്, മിസ്രയീം ദേശത്ത് വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു, അല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു.
14-ാം വാക്യം,
നാം ഒരു തലവനെ നിശ്ചയിച്ചു മിസ്രയീമിലേക്ക് മടങ്ങിപ്പോക എന്ന് അവർ തമ്മിൽ പറഞ്ഞു.
ശ്രദ്ധിച്ചേ, ഇസ്രായേൽ മക്കള് 10 പേരെ തെരഞ്ഞെടുത്ത് ദേശം ഉറ്റുനോക്കാൻ വേണ്ടി വിട്ടു. മടങ്ങി വന്ന അവർ ഒരു റിപ്പോർട്ട് പറഞ്ഞു, അനാഖ്യ മല്ലന്മാരുണ്ട് അവിടെ, വലിയ ഉയരമുള്ള ആൾക്കാരെ ഞങ്ങൾ കണ്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ എഴുതിയിരിക്കുകയാണ്, അവർ രാത്രി മുഴുവൻ കരഞ്ഞു, പെറുപെറുത്തു. ഇസ്രായേൽ മക്കളുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താ നിങ്ങൾക്കറിയാമോ? ഗ്രംബ്ലിംഗ്, പെറുപെറുപ്പ്, ദൈവത്തിനെതിരെയുള്ള മത്സരം. വായിച്ചതിന്റെ 22-ാം വാക്യം, verse 22.
എന്റെ തേജസ്സും മിസ്രയീമിലും മരുഭൂമിയിൽ വെച്ചും ഞാൻ ചെയ്ത അടയാളങ്ങളും കണ്ടിട്ടുള്ള പുരുഷന്മാർ എല്ലാവരും ഇപ്പോൾ 10 പ്രാവശ്യം എന്നെ പരീക്ഷിക്കുകയും എന്റെ വാക്ക് കൂട്ടാക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് അവരുടെ പിതാക്കന്മാരോട് ഞാൻ സത്യം ചെയ്തിട്ടുള്ള ദേശം അവർ കാണുകയില്ല.
കണ്ടോ, കർത്താവ് പറയുക, 10 പ്രാവശ്യം പെറുപെറുത്തു, മത്സരിച്ചു. They grumbled against God. They rebelled against God. എന്താ സംഭവിച്ചെന്നറിയാമോ? 600,000 പേര് പുറപ്പെട്ടതാ. ആ തലമുറയിൽ 2 പുരുഷന്മാർ, കാലേബും ജോഷുവയും, 2 പേരെ കനാനി ചെന്നുള്ളൂ. ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിച്ചു എങ്കിൽ നമുക്ക് ബുദ്ധി ഉപദേശിക്കാം. 2 പേരാണ് ആ തലമുറയിൽ കനാനി കടന്നത്. വീണ്ടും വായിക്കാം അതിന്റെ 11-ാം അധ്യായം 1-ാം വാക്യം.
അനന്തരം ജനം യഹോവയ്ക്ക് അനിഷ്ടം തോന്നുമാർ പെറുപെറുത്തു. യഹോവ കേട്ട് അവന്റെ കോപം ജ്വലിച്ചു. യഹോവയുടെ തീ അവരുടെ ഇടയിൽ കത്തി, പാളയത്തിന്റെ അറ്റങ്ങളിലുള്ളവരെ ദഹിപ്പിച്ചു കളഞ്ഞു.
യഹോവയ്ക്ക് അനിഷ്ടം തോന്നുമാർ പെറുപെറുത്തു, കർത്താവിന്റെ തീ കത്തി, പാളയത്തിന്റെ അറ്റങ്ങളിലുള്ളവരെ ദഹിപ്പിച്ചു കളഞ്ഞു. അതിന്റെ 4-ാം വാക്യം,
പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി, ഇസ്രയേൽ മക്കളും വീണ്ടും കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരും? ഞങ്ങൾ മിസ്രയീമിൽ വെച്ചു വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു, ഈ മന്നയല്ലാതെ ഒന്നും കാണുവാനില്ല എന്ന് പറഞ്ഞു.
കണ്ടോ, ശ്രദ്ധിച്ച സ്വരങ്ങളെ, ഗ്രംബ്ലിംഗ് അഗെയിൻസ്റ്റ് ഗോഡ്, ദൈവത്തോട് പിറുപിറുക്കുക. എന്താണെന്നറിയാമോ? ആഹാരമില്ലാഞ്ഞിട്ടല്ല, അവർക്ക് മന്ന എല്ലാ ദിവസവും കിട്ടുന്നുണ്ട്, തേൻ പുരട്ടിയ ദോശയ്ക്ക് സമമായ മന്ന. പക്ഷെ അവര് പറയുക, പണ്ട് മിസ്രയീമിലായിരുന്നപ്പോൾ മത്സ്യം മത്തങ്ങ ചിറ്റുള്ളി അവർ ലിസ്റ്റ് പറയുക. എന്നിട്ട് പറയാണ്, ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു, ഈ മഞ്ഞയല്ലാതെ വേറൊന്നും കാണാനായിട്ടില്ല. സൗരങ്ങളെ പെറുവെറുപ്പുണ്ടോ ജീവിതത്തില്? ദൈവം നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളിൽ തൃപ്തിയുണ്ടോ? തന്നിരിക്കുന്ന സാഹചര്യങ്ങളിൽ നന്ദിയാണോ ഉള്ളത്, അതോ പെറുവെറുപ്പാണോ? പണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കുന്നുണ്ടോ? എന്താ സംഭവിച്ചെന്നറിയാവോ? അതിന്റെ 31-ാം വാക്യം, verse 31.
അനന്തരം യഹോവ അയച്ച ഒരു കാറ്റ് ഊതി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്നു. പാളയത്തിന്റെ സമീപത്ത് ഒരു ദിവസത്തെ വഴി ഇങ്ങോട്ടും ഒരു ദിവസത്തെ വഴി അങ്ങോട്ടും ഇങ്ങനെ പാളയത്തിന്റെ ചുറ്റിലും നിലത്തോട് ഏകദേശം 2 മുഴം അടുത്തു പറന്നു പറന്നു നിൽക്കുമാറാക്കി. ജനം എഴുന്നേറ്റ് അന്ന് പകൽ മുഴുവനും രാത്രി മുഴുവനും പിറ്റേനാൾ മുഴുവനും കാടയെ പിടിച്ചുകൂട്ടി. നന്നാ കുറച്ചു പിടിച്ചവൻ 10 പറ പിടിച്ചുകൂട്ടി. അവർ അവയെ പാളയത്തിന്റെ ചുറ്റിലും ചിക്കി. എന്നാൽ ഇറച്ചി അവരുടെ പല്ലിനിടയിൽ ഇരിക്കുമ്പോൾ അത് ചവച്ചിറക്കും മുമ്പേ തന്നെ യഹോവയുടെ കോപം ജനത്തിന്റെ നേരെ ജ്വലിച്ചു. യഹോവ ജനത്തെ ഒരു മഹാബാധ കൊണ്ട് സംഹരിച്ചു.
കണ്ടോ, ദൈവം കൊടുത്തു ഈ പെറുവെറുപ്പ് കേട്ടപ്പോ കർത്താവ് പറഞ്ഞു, ഒരു ദിവസമല്ല, അതിന്റെ 19-ാം വാക്യം, ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 5 ദിവസമല്ല, 10 ദിവസമല്ല, 20 ദിവസമല്ല, 1 മാസം മുഴുവൻ ഞാൻ നിങ്ങൾക്ക് ഇറച്ചി തരാൻ പോവാം. നിങ്ങളുടെ അല്പം ഇറച്ചിയല്ല ചോദിച്ചേ, കർത്താവ് പറഞ്ഞ 1 മാസം തരാൻ പോവുക. കർത്താവ് കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്നാ പറഞ്ഞ, കടലിൽ നിന്ന്. ഞാൻ എവിടെയോ ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കടലിലെ ലിവ്യാഥാന്റെ തല തകർത്ത് അതിനെ പപ്പും പൂടെയും വെച്ച് പിടിപ്പിച്ച് ദൈവം പറപ്പിച്ച് മരുഭൂമിയിലോട്ട് വിട്ടതെന്ന്. ഏതെങ്കിലും മത്സ്യത്തെ അതിന്റെ തല തകർത്ത്, കാരണം കടലിൽ നിന്ന് പക്ഷി വരത്തില്ലല്ലോ. ദിവസം കാടയുടെ സമൃദ്ധി ഓഖാനമെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. കഴിച്ചു മടുത്തു ഒരു ദിവസം, സന്തോഷം, എന്തോ ഒരു അനുഗ്രഹമാണ്. ഉടനെ പെറുവീർപ്പ് മാറി, സ്തോത്രമായി, സഭയെല്ലാം ഉണർന്നു. കാരണം ഇത്രയും വലിയ അത്ഭുതം ഇതുവരെ കണ്ടിട്ടില്ല. മരുഭൂമിയിൽ നിന്ന് കാട പറന്നു നിൽക്കുക, പിടിച്ചാ മതി. ഏറ്റവും കുറച്ച് പിടിച്ചവൻ 10 പറ പിടിച്ചെന്നാ പറഞ്ഞേ. അനുഗ്രഹം വാരിപ്പിടിക്കുക, വെട്ടിപ്പിടിക്കുക, കർത്താവ് മോളി നിട്ട് തരിക. ഒരു ദിവസം, 2-ാം ദിവസം നോക്കിയ വീണ്ടും കാട നിൽക്കുക. 2-ാം ദിവസം പിടിച്ചു, 3-ാം ദിവസം പിടിച്ചു. ഒരാഴ്ചയായപ്പോ ഛർദ്ദിക്കാൻ വന്നു, കാരണം അങ്ങനല്ലേ. 2 നേരം ബിരിയാണി എന്ന് കഴിഞ്ഞാൽ പോയി നമ്മുടെ കാര്യം. കർത്താവ് നിർത്തിയില്ലെന്ന്, വീണ്ടും വരിക, വീണ്ടും. അങ്ങനെ ദിവസം, ഒരാഴ്ചയായി, 2 ആഴ്ചയായി, 3 ആഴ്ചയായി. ഏറ്റവും അവസാനം അവരിങ്ങനെ ചവച്ച് തിന്നുമ്പോൾ, പല്ലിനിടയിൽ മാംസം ഇരിക്കുമ്പോൾ, ദൈവത്തിന്റെ കോപം അവരുടെ മേൽ ഇറങ്ങി വന്നു. പ്രാർത്ഥിച്ചാ കിട്ടുമോ? കിട്ടും. സംശയിക്കണ്ട. പക്ഷേ പെറുവെറുപ്പിൽ നിന്നാണോ പ്രാർത്ഥന ആരംഭിക്കുന്നത് നാം പരിശോധിച്ചാൽ മതി. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് 12-ാം അധ്യായം 2-ാം വാക്യം,
യഹോവ മോശ മുഖാന്തരം മാത്രമേ അരുളി ചെയ്തിട്ടുള്ളൂവോ, ഞങ്ങൾ മുഖാന്തരവും അരുളി ചെയ്തിട്ടില്ലയോ എന്ന് പറഞ്ഞു. യഹോവ അത് കേട്ട് മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു.
അടുത്തത് റെബല്യൻ. പെട്ടെന്ന് നിങ്ങൾ വിചാരിച്ചാണ് മോശയ്ക്കെതിരെയുള്ള മത്സരം ദൈവത്തിനെതിരെയുള്ള മത്സരമാ? കാരണം മോശയായിരുന്നു അന്നത്തെ ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവ്, പഴയ നിയമത്തിൽ ഏക മധ്യസ്ഥൻ മോശ. എന്നെ സംഭവിച്ചു 10-ാം വാക്യം,
മേഘവും കൂടാരത്തിൽ നിന്ന് നീങ്ങിപ്പോയി, മിര്യാഹിമം പോലെ വെളുത്തു. കുഷ്ഠരോഗിണിയായി അഹരോൻ മിര്യാമിനെ നോക്കിയപ്പോൾ അവൾ കുഷ്ഠരോഗിണിയായെന്ന് കണ്ടു.
കണ്ടു റെബല്യൻ, വാട്ട് ഈസ് ദ റിസൾട്ട്? മിര്യാം കുഷ്ഠരോഗിണിയായി. ഇസ്രായേൽ മക്കളുടെ യാത്ര അവസാനിച്ചു. ഒത്തിരി ഉണ്ട് അവിടെ, ഞാൻ അവസാനിപ്പിക്കാം അവിടെ ആ പോർഷൻ. ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ, എബ്രായ ലേഖനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. എബ്രായ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം.
എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും?
പഴയ നിയമത്തിന്റെ പ്രമാണം നീങ്ങിപ്പോകുന്ന പ്രമാണമായിരുന്നു അത്. അത് ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ച് എവിടം വരെ എന്നറിയോ? വാഗ്ദത്ത സന്തതി വരുവോളം, യേശു കർത്താവിന്റെ വരവ് വരെ ഉള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു പഴയ നിയമം, പഴയ ഉടമ്പടി. നിയമത്തെക്കാൾ ഒരു ഉടമ്പടി നമുക്ക് പറയാൻ പറ്റുന്നത്. അത് ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും അതിന്റെ ശിക്ഷ വളരെയായിരുന്നു. 600,000 പേരിൽ 2 പുരുഷന്മാരാണ് അക്കരെ കേറിയത്. എന്നിട്ട് പറയാണ് കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും. പ്രവാചകന്മാർ പറഞ്ഞല്ലോ തുടങ്ങിയത്, കർത്താവ് പറഞ്ഞു തുടങ്ങിയതും. പിന്നെ ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടു സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചതുമായ ഇത്ര വലിയ രക്ഷ, സോ ഗ്രേറ്റ് സാൽവേഷൻ. ഞാൻ അങ്ങനെ വായിക്കാൻ ആഗ്രഹിക്കുക. ഈ ലോകത്തിൽ എന്തിനാണോ വിലയുള്ളത് അത് ഏറ്റവും വിലയേറിയത് സാൽവേഷനാ, രക്ഷ. രക്ഷയ്ക്ക് എങ്ങനെ വിലയുണ്ടായത്? രക്ഷയ്ക്ക് വിലയുണ്ടായത് രക്ഷിക്കുന്നവൻ കൊടുത്ത വില എന്താണോ അതാണ് രക്ഷയുടെ വില. എന്താ രക്ഷിക്കുവാനായിട്ട് വില കൊടുത്തത്? അതോ നമ്മൾ ഈ കർത്താവിന്റെ മേശയിൽ നിന്ന് ആചരിച്ചത് എന്താണെന്ന് അറിയാമോ? സ്വന്തം ശരീരവും രക്തവും, അതാ രക്ഷയുടെ വില. നമുക്കത് കിട്ടിയത് ഫ്രീ ആയിട്ടാ, ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ചെയ്തോ? ഒറ്റക്കാര്യം ചെയ്തുള്ളൂ. എന്താ? യേശു കർത്താവെങ്കിൽ നോക്കിയിട്ട് കർത്താവേ ഞാൻ നിന്നിൽ വിശ്വസിക്കുന്ന യേശുവേ എന്ന് പറഞ്ഞുള്ളൂ. വില നമ്മൾ കൊടുത്തില്ലെന്ന്. പക്ഷെ വില കൊടുത്തവനുണ്ട്, അവൻ അതിന്റെ വില അറിയാം. അവൻ പറയാണ് ഇത്ര വലിയ രക്ഷ. സഹോദരങ്ങളെ, അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയതായിട്ട് ഈ രക്ഷയെ നമ്മളൊന്ന് കാണണം. എന്താ രക്ഷയെന്ന് പറഞ്ഞാൽ? രക്ഷയെന്ന് പറഞ്ഞാൽ പിശാചിന്റെ കയ്യിൽ അകപ്പെട്ട ഒരുവനെ അവിടെ നിന്ന് വിടുവിച്ച് അവനെ നിത്യതയുടെ തുറമുഖങ്ങളിൽ കൊണ്ടെത്തിക്കുന്നതാണ് രക്ഷ. പാപത്തിന് അടിമയായി മ്ലേച്ഛനായി ജീവിച്ചവനെ നാശകരമായ കുഴിയിൽ നിന്ന് പൊക്കിയെടുത്ത് സ്വർഗത്തിൽ പിതാവിന്റെ കൂടെ പുത്രന്റെ കൂടെ ഇരുത്തുന്നതാണ് രക്ഷ. ആ രക്ഷയെന്ന് പറഞ്ഞത് അത് ചെറിയ രക്ഷയല്ല, അതിന്റെ വലിപ്പം നാം ഒന്ന് തിരിച്ചറിയണം. ഒരു പാപിയായ ജനിച്ചപ്പം മുതൽ പാപിയായ മനുഷ്യൻ, ഒരു നന്മയുമില്ലാത്തവൻ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവനായിരുന്നവൻ, ഒരു ഗുണമില്ലാത്തവൻ, അവനെ അവിടെ നിന്ന് പൊക്കിയെടുത്ത് അവന്റെ ഉള്ളിൽ നിത്യജീവൻ കൊടുത്ത് പരിശുദ്ധാത്മാവിനെ കൊടുത്ത് അവനെ ദൈവത്തിന്റെ സകലത്തിനും അവകാശിയാക്കി തീർത്തതിന്റെ വലിപ്പം എന്ന് പറഞ്ഞ പേരാ രക്ഷ. അതിനെ ചെറുതായിട്ട് കാണരുന്ന ഞാൻ പറഞ്ഞേ. എങ്ങനെ ചെറുതായിട്ട് കാണുന്നേ? എങ്ങനെ കാണുന്നറിയോ? ഞായറാഴ്ച ഒരു മീറ്റിംഗ് മതി, ഒരു സന്ധ്യാപ്രാർത്ഥന മതി, പ്രിയ സോരങ്ങളെ, നാം അതിന്റെ വില എത്രത്തോളം കാണുന്നുണ്ട് അറിയണമെങ്കിൽ ഞാൻ പറയാം. എത്രത്തോളം നിങ്ങൾ വില കൽപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ പറയാം. എത്രത്തോളം ദൈവവചനത്തിനായിട്ട് നിങ്ങൾ വില കൽപ്പിക്കുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾ രക്ഷയ്ക്ക് വില കൽപ്പിക്കുന്നുണ്ട്. എത്രത്തോളം വിശുദ്ധിക്ക് വേണ്ടി നിങ്ങൾ വില കൽപ്പിക്കുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾ രക്ഷയ്ക്ക് വേണ്ടി വില കൽപ്പിക്കുന്നുണ്ട്. എത്രത്തോളം യേശുവിന് വേണ്ടി നിങ്ങൾ വാഞ്ചിക്കുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾ രക്ഷയ്ക്ക് വില കൽപ്പിക്കുന്നുണ്ട്. നമ്മളോട് ചോദിക്കുക, ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്താന്ന് ചോദിച്ചാൽ എന്നാ പറയും? ചെല്ലു പറഞ്ഞത് എന്റെ ഭാര്യയാണ് എന്റെ ഭാഗ്യം. ചിലരെ കുഞ്ഞുങ്ങള്, അല്ലെങ്കിൽ എന്തെങ്കിലും അവരോട് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറഞ്ഞ സാക്ഷ്യം, ഞാൻ ഇത്രയും കഷ്ടത്തിലായിരുന്നു, ദൈവം എനിക്ക് ഭയങ്കര ജോലി തന്നു. എവിടെന്നറിയോ, രക്ഷയുടെ വില അറിയാത്തത് കൊണ്ട് നമ്മൾ മറ്റു പല കാര്യങ്ങളിൽ പ്രശംസിക്കുകയും പുകഴുകയും ഒരിക്കലും. ഞാൻ നാട്ടിലെ ഒരാളുടെ ഫോണിൽ സംസാരിക്കുക, വിശ്വാസിയാ, പുള്ളി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വരിക, അറിയാവോ ബ്രദറെ ഞാൻ 3 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു എവിടേക്കാ, അത് ബഹ്റിൻ, അബുദാബി, കുവൈറ്റ്, അങ്ങനെയാണ് 3 രാജ്യത്ത്. എനിക്ക് പരിതാപകരമായിട്ട് തോന്നി. വിശ്വാസിയെ, പുള്ളി പറയണം, ദൈവം എന്നെ അങ്ങ് മാനിച്ചെന്നാ പറയുന്നത്, ഞാൻ 3 രാജ്യങ്ങളിൽ പോയി. സൗര ഷെയ്മോണിയു, നമ്മുടെ പ്രശംസ ഏതിലാ നിൽക്കുന്ന സഹോദരങ്ങളെ? എനിക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. മറ്റൊന്നിലും പ്രശംസിപ്പാൻ കഴിയാത്ത വിധത്തിൽ യേശു കർത്താവിനെ മാത്രം നോക്കിയിരിക്കാനായിട്ട്, അവന്റെ ക്രൂശിങ്ങിലേക്ക് മാത്രം നോക്കിയിരിക്കാനായിട്ട്, അത് കാണാത്തത് കൊണ്ടാ മറ്റു പലതിലും പ്രശംസ പോകുന്നേ. അത് കാണാത്തതുകൊണ്ടാ പ്രശംസ മറ്റു പലതിലുമായി പോകുന്നേ. ഇവരുടെയും മാറിപ്പോയി. യേശു കർത്താവിന് വില കൽപ്പിക്കാഞ്ഞത് കൊണ്ട്, രക്ഷയുടെ വില അറിയാത്തത് കൊണ്ട്, അതിന് പ്രാധാന്യം കൽപ്പിക്കാത്ത കൊണ്ട് ചെന്ന് പെട്ടെന്ന് ദുരുപദേശത്തിലാണ്. ഒന്നാമത്തെ കാര്യം ഓർത്തോണം, ദുരുപദേശത്തിൽ പോകുന്ന ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല, കർത്താവിനോടുള്ള പ്രതിഷ്ഠ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നതിന്റെ പരിണിത ഫലമാ ദുരുപദേശത്തിൽ ചെന്ന് ചാടുന്നേ. എന്താ സംഭവിച്ചതെന്ന് അറിയാമോ ഇബ്രായ ക്രിസ്ത്യാനികൾക്ക്? അവര് പറഞ്ഞു, യേശു ആരാണെന്നറിയാമോ? ദൂതനാ, ഏഞ്ചലാ, ദൂതൻ, ഹീസ് ആൻ ഏഞ്ചൽ. സംഭവിച്ചെന്തുകൊണ്ടോ? രക്ഷയുടെ വില എത്രമാത്രം വലിയ വില കർത്താവ് കൊടുത്തതെന്ന്, അതിനായിട്ട് അവരുടെ ജീവിതം വെച്ചുകൊടുത്തില്ലെന്ന്. വളരെ സിമ്പിൾ ആയിട്ട് പോയി. ലേഖനക്കാരൻ ആരംഭിക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. വായിച്ചു അതിന്റെ 3 വാക്യം വായിച്ചു, നമുക്ക് ബാക്കി ഭാഗം അറിയാം. 3 വാക്യം നമുക്കൊന്ന് വായിക്കാം. 1:3, Hebrews 1:3,
അവൻ അവന്റെ തേജസിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനെ ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു.
ഇംഗ്ലീഷിൽ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആകട്ടെ, ഞാൻ ആ വാക്യം വായിക്കാം. He is the radiance of his glory and the exact representation of his nature. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്യങ്ങളിൽ ഒന്നാണ്. Jesus is the radiance of his glory, of God's glory. ദൈവത്തിന്റെ തേജസ്, തേജസിന്റെ പ്രഭ, ദൈവത്തിന്റെ തേജസ് റേഡിയേറ്റ് ചെയ്യുന്നു, അത് യേശുവിലാ. മലയാളത്തിൽ തത്വത്തിന്റെ മുദ്ര എന്നാ. ഇവിടെ പറയാണ് എക്സാക്ട് റെപ്രസെന്റേഷൻ ഓഫ് ഹിസ് നേച്ചർ. ദൈവത്തിന്റെ നേച്ചർ എന്താണെന്ന് അറിയണമെങ്കിൽ യേശുവിനെ നോക്കിയാ മതി. പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയോ? അവൻ ദൂതനല്ലെന്ന്, ദൈവത്തിന്റെ പൊന്നോവന പുത്രൻ, ദൈവത്തിന്റെ തേജസിന്റെ റേഡിയൻസ്. അബ്രഹാമിന് ദൈവം പ്രത്യക്ഷനായി, അതിനെ കുറിച്ച് പറഞ്ഞറിയാമോ? തേജോമയനായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി. ഗോഡ് ഓഫ് ഗ്ലോറി അപ്പിയേർഡ് ടു അബ്രഹാം. ആരാ? യേശുവ. റേഡിയൻസ് ഓഫ് ഹിസ് ഗ്ലോറി. ആൻഡ് ദി എക്സാക്ട് റെപ്രസെന്റേഷൻ ഓഫ് ഹിസ് നേച്ചർ. എന്നിട്ട് പറയാ അവൻ എന്താ ചെയ്തേ, തന്റെ ശക്തിയുള്ള വചനത്താൽ അവൻ സകലത്തെയും വഹിക്കുക, എല്ലാം അവന്റെ കയ്യില. നമ്മൾ നേരത്തെ പാട്ട് പാടി പോയതായിരുന്നു, സകലത്തെയും തന്റെ വചനത്താൽ വഹിക്കുന്നവൻ, സകലത്തെയും വഹിക്കുന്നത് യേശുവാ, അവനിലൂടെയാണ് സകലവും സൃഷ്ടിക്കപ്പെട്ടത്. സകലത്തെയും വഹിക്കുന്ന യേശുവാ. അങ്ങനെ വഹിച്ചവൻ എന്ത് ചെയ്യുന്നറിയാമോ, ഈ താണലോകത്തിലേക്ക് വന്നിട്ട് പാപത്തിന് പരിഹാരം വരുത്തി, ക്രൂശ് മരണം. അത് നമ്മൾ നേരത്തെ ഓർത്തേ. എന്നിട്ട് എന്ത് ചെയ്തു, ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്നു. Sat down at the right hand of the majesty on high. ഇവർ പറഞ്ഞ ദൂതനാണ്. ഇപ്പോഴും അങ്ങനെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, യഹോവ സാക്ഷികൾ എന്ന് പറഞ്ഞ ഗ്രൂപ്പ്. ഇവർ പറഞ്ഞ മിഖായലായിരുന്നു, പിന്നെ ഇങ്ങോട്ട് വന്നപ്പോ യേശുവായി, തിരിച്ചു ചെന്നപ്പോ മിഖായലായി, മിടുക്കന്മാര്. ഞാൻ പറഞ്ഞില്ലേ, രക്ഷയുടെ വലിപ്പം അറിയത്തില്ലെങ്കിൽ ചെന്ന് ചാടുന്നത് ദുരുപദേശത്തിലായിരിക്കും. അവൻ ദൂതനല്ലെന്ന് ഞാൻ അവനാരാണെന്ന് പറയാൻ പോവാ, നമ്മൾ വായിക്കാൻ പോകുന്നേ. He is not an angel. ഒന്നാമത് ഇവിടെ പറഞ്ഞു വെച്ചു എന്താണ്, അവൻ ആരാണ്? റേഡിയൻസ് ഓഫ് ഗോഡ്സ് ഗ്ലോറി, എക്സാക്ട് റെപ്രസെന്റേഷൻ ഓഫ് ഹിസ് നേച്ചർ. പിന്നെന്താണ്, അവൻ സകലത്തെയും തന്റെ കരങ്ങളിൽ വഹിക്കുന്നവനാണ്. പിന്നെന്താ, പാപത്തിന് അവൻ പരിഹാരം വരുത്തി. പിന്നെന്ത് ചെയ്തു, പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ഇത്രയും കാര്യം പറഞ്ഞു വെച്ചിട്ട് താഴേക്ക് ഇനി പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ചോണം. അഞ്ചാം വാക്യം, വേഴ്സ് 5.
നാം പ്രസ്താവിക്കുന്ന ബാബിലോകത്തെ
അല്ല, 1:5. നീ എന്റെ പുത്രൻ,
നീ എന്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും, ഞാൻ അവൻ പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരളി ചെയ്തിട്ടുണ്ടോ?
ഉണ്ടോ, ചോദിക്കുക, ദൂതന്മാരിൽ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നീ എന്റെ പുത്രൻ എന്ന്? ഉണ്ടോ? ഇല്ല. അതിന്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ടോ? ഒരു ദൂതനോടും പറഞ്ഞിട്ടില്ല. താഴേക്ക് വായിച്ചു 6
ആദിജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് ഞാൻ അരളി ചെയ്യുന്നു.
കണ്ടോ, പിന്നെ പറയണ, ആദ്യജാതനെ ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ഞാൻ ദൂതന്മാർക്കൊരു കമാൻഡ് കൊടുക്കും. എന്നറിയാമോ, എല്ലാവരും അവനെ നമസ്കരിച്ചോണം. ആരെയാ ആദ്യജാതൻ? ആരാത്? യേശു ക്രിസ്തു. ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ, അവൻ ഏകജാതനായിരുന്നു, പിന്നെന്താ അവനിപ്പോൾ ആദ്യജാതനായി മാറി. എന്താ? ക്രൂശുവർണത്തിലൂടെ, ഉയർത്തെഴുന്നേൽപ്പിലൂടെ അവൻ ആദ്യജാതനായി. എന്തിനാ ആദ്യജാതനായത്? നമ്മെ സഹോദരന്മാരെന്ന് വിളിക്കാൻ വേണ്ടിയിട്ടാ. ഹല്ലേലൂയാ. നമ്മെ സഹോദരന്മാരെന്ന് വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹ നിമിത്തം ഏകജാതൻ ആദ്യജാതനായി മാറി. നമ്മെ ദൈവമക്കളാക്കുവാനായിട്ടുള്ള ഒറ്റ വഴി ക്രൂശുവർണമാ. പാപത്തിന് പരിഹാരം വരുത്തണം. അതുകൊണ്ട് അവൻ ഈ താണലോകത്തിലേക്ക് വന്നു, പാപത്തിന് പരിഹാരം വരുത്തി, ഉയർത്തെഴുന്നേറ്റപ്പോ അവന്റെ പേര് മാറി, ഏകജാതൻ ആദ്യജാതനായി. എതിനാണെന്നറിയോ? നമ്മെ ഓർത്തിട്ടാ, നമ്മെ ഓർത്തിട്ടാ. അഭിമാനമുണ്ടോ? ഉണ്ടോ അഭിമാനം എന്ന് ഞാൻ ചോദിക്കുന്നേ. യേശു എന്റെ മൂത്ത സഹോദരനാണെന്ന്, ഞാൻ ദൈവത്തിന്റെ മകനാ, ദൈവത്തിന്റെ മകളാ. യേശു ആരാ? എന്റെ മൂത്ത സഹോദരൻ. അടുത്ത വാക്യം വായിച്ച, 2:11 അതിന്റെ 11 Hebrews 2:11.
വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാരെന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ.
അവൻ അവരെ സഹോദരന്മാരെന്ന് വിളിക്കുവാൻ എന്ത് ചെയ്തില്ല? ലജ്ജിച്ചില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത്,
ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാപതിയെ ഞാൻ നിന്നെ സ്തുതിക്കും.
മതി, ഇവിടെ എഴുതിയിരിക്കുകയാണ് എന്താണ്, സഹോദരന്മാരെന്ന് വിളിക്കുവാനാണ് അവൻ എന്ത് ചെയ്തില്ല, ലജ്ജിച്ചില്ല. ആരാ ഈ സഹോദരന്മാര്? ആരാ നീ സഹോദരന്മാര്? അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവൻ, ഈ നാടൻ ഭാഷ പറഞ്ഞാൽ ഒരു ഗുണവുമില്ലാത്തവൻ, പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് പാപത്തിൽ വളർന്ന് സകല മ്ലേച്ഛതകളിലും മുഴുകിയവൻ. പൗലോസ് പറയാണ്, ആ പാപികളിൽ ഞാൻ ഒന്നാമനാ, ഞാൻ പ്രധാനിയാ. ഈ എന്നെ നോക്കി യേശു പറയുകയാണ്, ആരാ? ഷോണി എന്റെ സഹോദരനാണ് എന്ന് യേശു പറയുക. വിലയില്ല ഇതിനൊന്നും നമുക്ക്. അതാ ഞാൻ പറഞ്ഞു, രക്ഷയ്ക്ക് വില കൽപ്പിക്കാത്ത കൊണ്ട് ഈ ആത്മീയ കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. യു ആർ ഡൾ ഓഫ് ഹിയറിംഗ് എന്നാ എബ്രായർ കരുതി വെച്ചത്. നിങ്ങൾക്കിത് മനസ്സിലാകാത്തോണ്ട് ആദ്യ പാഠം പിന്നെ പഠിപ്പിക്കുകയെന്ന് എബ്രായ ക്രിസ്ത്യാനിയോട് പറയുക. വില മനസ്സിലായില്ല രക്ഷയുടെ. അതുകൊണ്ട് അഭിമാനമില്ല ഹൃദയത്തില്, സന്തോഷമില്ല ഹൃദയത്തില്, ഉത്സാഹമില്ല. പിന്നെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് എല്ലാവരും സന്ധ്യാപ്രാർത്ഥനയുണ്ട് എന്ന് പറയുമ്പോ എന്തോ ശരി ആമേൻ കുരിശുവരെ ഇല്ല, പിതാവിന്റെ പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. സഹോദരന്മാരെ, ഈ ബോധ്യം ഹൃദയത്തെ ഭരിക്കണം. ഞാൻ ദൈവത്തിന്റെ മകനാണെന്നുള്ള ബോധ്യം, യേശുക്രിസ്തുവിന്റെ സഹോദരനാണെന്നുള്ള ബോധ്യം, ഇത് ഹൃദയത്തെ ഭരിക്കണം. നമുക്ക് ഒന്നാം അധ്യായത്തിലേക്ക് മടങ്ങി വരാം. അപ്പൊ ഒന്നാമത് പറയാണ്, അവനെ ദൂതനല്ല, പിന്നെ എന്താ, ദൂതന്മാർ ആരാധിക്കുന്നവനാണ് അവൻ. എന്താ ദൂതന്മാർ ആരാധിക്കുന്ന പറഞ്ഞ എന്റെ അർത്ഥം എന്നാ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു യേശു യേശു പിശാചിനോട് പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ യേശു ആരാ പറ, യേശു സർവശക്തനായ ദൈവമാണ്. കാരണം നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുക. അങ്ങനെയാണെങ്കിൽ ആരാധനയ്ക്ക് യോഗ്യൻ ദൈവം മാത്രമാ. ഇവിടെ പറയുക എന്താണ്, പിതാവ് പറയുക ദൂതന്മാരോട് പറഞ്ഞിട്ടുണ്ട്, കൽപ്പന കൊടുത്തിട്ടുണ്ട്, ഞാൻ പിന്നെയും എന്ത് ചെയ്യും, ഇവിടോട്ട് പ്രവേശിപ്പിക്കുമ്പോൾ എല്ലാവരും നമസ്കരിച്ചോണം. നമുക്ക് മനസ്സിലാകാനാ, സ്വർഗത്തിൽ ഓൾറെഡി ആരാണ് നടന്നുകൊണ്ടിരിക്കുക. വെളിപ്പാട് ദിവസം 4-5 അധ്യായത്തില് കുഞ്ഞാടിന്റെ മുൻപാകെ അവർ വീണു എന്ന് എഴുതിയിരിക്കുന്നേ. ദൂതന്മാരും ദൈവഭക്തിയുള്ള മനുഷ്യരും ആരും അവര് മനുഷ്യർ അവരുടെ മുമ്പാകെ വീഴാൻ സമ്മതിക്കത്തില്ല. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ 7 പ്രാവശ്യം ആരാധന സ്വീകരിച്ചു, 7 പ്രാവശ്യം ആരാധന സ്വീകരിച്ചു. ബിക്കോസ് ഹീ ഈസ് ഗോഡ്, യേശു ദൈവമാ. വീണ്ടും അടുത്ത വാക്യം വായിച്ചു, അതിന്റെ 7-ാം വാക്യം,
അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു.
ദൂതന്മാരെ കുറിച്ച് പറയാണ്, കാറ്റും അഗ്നിജ്വാലയൊക്കെയാണ് ദൂതന്മാര്. അതിന്റെ 8-ാം വാക്യം,
ദൈവമേ നിന്റെ
പുത്രനോടോ, അവിടെ തുടങ്ങണം സുനിഷ, എന്നാലേ കൃത്യം മനസ്സിലാകുള്ളൂ.
പുത്രനോടോ,
പുത്രനോടോ ആര് പറയാണ്, പിതാവ് പറയാ. എന്താ എഴുതിയിരിക്കുന്നേ,
ദൈവമേ നിന്റെ
ദൈവമേ
നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്.
ശ്രദ്ധിച്ചേ, പിതാവ് പുത്രനോട് പറയാണ് എന്താണ്, God, ദൈവമേ നിന്റെ സിംഹാസനം എന്നു എന്നേക്കുമുള്ളത്. എന്നു എന്നേക്കുള്ളെന്ന് പറയുമ്പോ എപ്പോഴും സൂക്ഷിച്ചു വേണം. എന്താ എന്നു എന്നേക്കുള്ളെന്ന് പറഞ്ഞ ആ ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടൊരു കാര്യമാണ്. എന്ന് എന്നു എന്നേക്കും ഇരിക്കുന്നവൻ, ഇരുന്നവൻ, വരുന്നവൻ എന്ന് പറയുമ്പം ദൈവത്തിന് മാത്രം ഉള്ളതാണ്. ആരംഭവും അവസാനവും ഇല്ലാത്തവൻ. നല്ല ദൂതന്മാർക്ക് അവസാനമില്ല, പക്ഷെ ആരംഭം ഉണ്ടായിട്ടുണ്ട്. നമുക്കും ഇനി എന്തില്ല, അവസാനമൊന്നുമില്ല, ഇനി ആരംഭം ഉണ്ടായിട്ടുണ്ട്. അവസാനമുണ്ടോ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതിന് പറഞ്ഞ പേരാ നിത്യജീവൻ. ഒരു വ്യക്തി യേശു കർത്താവിൽ വിശ്വസിച്ചപ്പോൾ അവന് കിട്ടിയ കാര്യമാണ് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ഇവൻ ചാകത്തില്ലെന്ന്, എന്നേക്കും ഇരിക്കും. ഒരു ഇവിടെ കൊണ്ടുപോയി അടക്കി, ഒസൂർ സിമട്രി കൊണ്ടുപോയി അടക്കുമായിരിക്കും, അവിടെ അവന്റെ അവൻ ശരീരം ദ്രവിച്ചു പോയേക്കുമായിരിക്കും, പക്ഷേ തീർന്നിട്ടില്ലെന്നവൻ, അവൻ ഒരു ദിവസം എന്ത് ചെയ്യും, അവൻ ഉയർത്തെഴുന്നേക്കും എന്നേക്കും ദൈവത്തിന്റെ കൂടെ. അവൻ അവസാനമില്ലെന്ന്. ഈ ആത്മീയ മണ്ഡലത്തിലേക്ക് ഒന്ന് കേറണം സഹോദരങ്ങൾ. അല്ല ഒരു കുഴപ്പം എന്നറിയോ, പെടലി വേദന, നടുവിന് വേദന, തലവേദന, തുമ്മൽ, ഇതെങ്ങനത്തെ കാര്യങ്ങൾ കിടന്ന് മനസ്സ് കറങ്ങി അതിനു വേണ്ടി പ്രാർത്ഥിച്ച് ഉപോസിച്ച് സമയം വെറുതെ കളയുക. പ്രാർത്ഥിക്കരുത് നല്ല, ഞാൻ പറഞ്ഞു, എനിക്ക് അവസരം വരെ ഞാൻ പ്രാർത്ഥിക്കുക ദൈവം സൗഖ്യമാക്കണമെന്ന്. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം കിടന്ന് പിടിക്കരുത്. ഇതിന്റെ അപ്പുറത്തൊരു ആത്മീയ മണ്ഡലത്തിലേക്ക് നമ്മളൊന്ന് കയറണം. ഒന്ന് കർത്താവ് ആഗ്രഹിക്കുക, ആരാ പുത്രൻ. പിതാവ് പറയാ പുത്രനോട്, ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. തീർന്നില്ല, താഴേക്ക് അതിന്റെ അടുത്ത വാക്യം വായിച്ചു, അതിന്റെ 10-ാം വാക്യം വായിച്ചു,
കർത്താവേ നീ പൂർവകാലത്തു ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു, അവ നശിക്കും, നീയോ നിലനിൽക്കും, അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറിപ്പോകും, നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല.
ശ്രദ്ധിച്ചേ, സൃഷ്ടിയുമായിട്ടൊരു കമ്പാരിസൺ പറയുക. സൃഷ്ടിയുടെ പ്രത്യേകത എന്താ, ഒന്നാമത്തെ കാര്യം, പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു. ഇതിനൊരു തുടക്കമുണ്ട് കേട്ടോ, ഈ സൃഷ്ടിക്ക്. ഇറ്റേണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കിടക്കുക, നമുക്കത് മനസ്സിലാകാത്തൊരു കാര്യം. ഇറ്റേണിറ്റി അങ്ങ് കിടക്കുക, ഒരു വര ഇവിടെ നിന്ന് അങ്ങോട്ട് വരച്ചാൽ, ഇവിടെ നിന്ന് അങ്ങോട്ടും വരച്ചാൽ അന്തമില്ലാതെ കിടക്കുന്ന ഒരു കാര്യമാണ് ഇറ്റേണിറ്റി. എന്നേക്കുമുള്ളൊരു കാര്യം, അതാ ദൈവം. ബാക്കി സൃഷ്ടിക്കൊരു തുടക്കമുണ്ട്. ഏതിന് തുടക്കമുണ്ട്? ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. തുടക്കമുള്ള ഒരു സംഭവമാണ് സൃഷ്ടി. പക്ഷെ ദൈവം അത് പറയാണ്, കർത്താവ് എന്ത് ചെയ്യുന്ന പറഞ്ഞത്, ഇതിനെല്ലാം കൂടെ ചുരുട്ടുമെന്നാ പറഞ്ഞേ. ഏതിനെ? ഇതിനെല്ലാം കൂടെ ചുരുട്ടാൻ പോവാ. മനോഹരമായിട്ടൊരു പാട്ടുകാരത് പാടി, പിന്നെ പുതുയുഗം വിരിയും, പിന്നെ നിത്യതയിൽ നാം മറയും എന്ന് പറഞ്ഞാൽ, ഇത് ആരംഭിച്ച ഈ ആകാശവും ഭൂമിയും ദൈവം അവസാനിപ്പിക്കാൻ പോവാ. അതിൽ നാളൊന്നും ഇല്ല, പേടിക്കണ്ട. ദൈവം ഇതിനെ ചുരുട്ടാൻ പോവാ. സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ രക്തമയമായി മാറിപ്പോകും, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും. ദൈവം ആകാശത്തെയും ഭൂമിയെയും ഈ സൃഷ്ടി മുഴുവൻ അവസാനിപ്പിക്കാൻ പോവാ. കാരണം ഇത് തുടക്കമുള്ളതാ, ഇത് അവസാനിക്കും. പക്ഷെ അപ്പോൾ മറ്റൊരു കാര്യം സംഭവിക്കും. ഈ ചെറിയ ആകാശ ഭൂമിയിലും ജീവിച്ച നാം, ഒരു ചെറിയ സമയത്ത് ജീവിച്ച നാം എന്നാ സംഭവിക്കുന്ന അറിയാമോ? യേശു വന്നതുകൊണ്ട്, നിത്യജീവൻ കിട്ടിയത് കൊണ്ട്, പരിശുദ്ധാത്മാവിനെ കിട്ടിയത് കൊണ്ട് എന്നാ പറഞ്ഞറിയാമോ? നമ്മൾ നിത്യത്തിലേക്ക് കയറി ചെല്ലും. ഹല്ലേലൂയ. എല്ലാവരുടെ ആഗ്രഹം എന്നറിയോ? എല്ലാവർക്കും ഉള്ള ആഗ്രഹമുണ്ട്, മരിക്കരുത് അല്ലേ? അതിനല്ലേ നമ്മൾ ഈ കാശ് മുഴമുടക്കുന്നതിന് വേണ്ടിയിട്ടാ? മരിക്കരുത്. കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഇതുപോലെ തന്നെ അസുഖം കൂടുതലാണ്. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, ഒരു കാര്യം മാത്രം ചെയ്യണം, ഈ വെന്റിലേറ്ററിലൊക്കെ ഇട്ട് വേദനിപ്പിക്കരുത്. ഡോക്ടറിന് കുറെ അവർക്ക് കുറെ കാശും കൊടുക്കുക എന്നുള്ളതല്ലാതെ വലിയ പ്രയോജനമില്ല. കാരണം ഒത്തിരി ഒത്തിരി പ്രായമായി, പിന്നെ വെന്റിലേറ്ററിൽ അവിടെ ഇവിടെ എല്ലാം കൂടെ കിഴിച്ച് ഒരു പരുവത്തിലാക്കി. കാരണം നമ്മൾ എങ്ങനെയും ഒന്ന് എന്ത് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുക. കാരണം ഒറ്റ ആഗ്രഹമുള്ള എന്താ, മരിക്കരുത്. അതിനുള്ള മരുന്നും കണ്ടുപിടിച്ചുകൊണ്ട് വേണ്ടി ഭയങ്കര റിസർച്ച് നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാം, ചെറുപ്പമാകണം, മരിക്കണം, മരിക്കരുത്. ഈ രണ്ട് കാര്യങ്ങൾക്ക് ഒത്തിരി ഗവേഷണം നടന്നുകൊണ്ടിരിക്കുക. എങ്ങനെയും 10 ശ്വാസം കൂടെ കിട്ടുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മള്. പക്ഷെ സൗരങ്ങളെ തിരിച്ചറിയണം, ഇത് അവസാനമല്ലെന്ന്. ഇതിന്റെ അപ്പുറത്തൊരു നിത്യതയുണ്ട്. അവിടെ എന്നേക്കും കർത്താവിനോടുകൂടെ വാഴാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു അവസരം തന്നിരിക്കുക. ഇവിടെ മനസ്സ് അവിടെ കൊണ്ട് ഉറപ്പിച്ചോണം, അവിടെ കൊണ്ട് മനസ്സ് ഉറപ്പിച്ചോണം. ഇവിടെ പുത്രനോട് പറയാണ്, എന്താണ് ഇവിടെ പറയാണ്? നീ അനന്യൻ. എന്താ അനന്യൻ എന്ന് പറഞ്ഞ എന്റെ വാക്കിന്റെ അർത്ഥം എന്താണ്? യു ആർ ദ സെയിം. എബ്രായരിൽ വീണ്ടും പറഞ്ഞ വാക്യമാണ്, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ, മാറ്റമില്ലാത്തവൻ, നിത്യൻ. നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കത്തില്ല. അതിന്റെ അർത്ഥം എന്നറിയാമോ? യു ആർ ഗോഡ്. അതതിന്റെ അർത്ഥം. ഇതാരാ പറഞ്ഞേ? പിതാവായ ദൈവം പുത്രനോട് പറയുക, യു ആർ ഗോഡ്. അതിനേക്കാളും വലിയ സാക്ഷ്യം വല്ലതും വേണോ? അതിനേക്കാളും വലിയ സാക്ഷ്യം വേണോ? ജീസസ് ഈസ് ലോർഡ്, ജീസസ് ഈസ് ഗോഡ്. ലോർഡ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നി. കുറിയോസ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രീക്കിൽ, കുറിയോസ്. അപ്പൊ ഞാൻ നമ്മുടെ ഒരു പേരും കൂടെ മനോ കണ്ടുപിടിച്ച അവിടെ അതിന്റെ കൂട്ടത്തി, കുര്യാക്കോസ്. ഞാൻ ഇത്രയും നാളെ എനിക്ക് മറുപടി ഇല്ലായിരുന്നു ഈ കുര്യാക്കോസ് എന്ന് പറഞ്ഞ എവിടെ നിന്ന് വന്നു ഈ സംഭവം. കുര്യാക്കോസ് എന്ന് പറഞ്ഞാൽ ബിലോങ് ടു ദ ലോർഡ് എന്നതിന്റെ അർത്ഥം, ബിലോങ് ടു ദ ലോർഡ്. അപ്പൊ ഇതിനൊക്കെ അർത്ഥമുണ്ട്. പണ്ടാരെ ഈ കുര്യാക്കോസ് ഒക്കെ ഇട്ടത്, തോമാച്ചിനും അവറാച്ചിനും കുര്യാക്കോസ് ഒക്കെ ഇട്ടതിന് അർത്ഥമുണ്ട്, അർത്ഥമുണ്ട് കുര്യാക്കോസിന്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്ന സഹോദരങ്ങളെ, ഇനി അടുന്ന് നോക്കി അതിന്റെ 13-ാം വാക്യം വായിച്ചു. 13-ാം വാക്യം,
ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാകുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്ക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ?
ദൂതന്മാരോട് പറഞ്ഞിട്ടുണ്ടോ എന്ന്? ഏതെങ്കിലും ദൂതനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നീ എന്റെ വലത്തുഭാഗത്തിരിക്കുക? ഇല്ല. അതിന്റെ അർത്ഥം എന്നാ? യേശു ദൂതനല്ല, യേശു ദൈവമാ, പിതാവ് ദൈവമായിരിക്കുന്ന ത്രിയേക ദൈവം. ഞാനിത് പറയാൻ കാര്യമുണ്ട്, അതെന്താ അറിയോ? ഞാൻ അതും കൂടെ പറഞ്ഞു തരാം. നമ്മൾ വിശ്വസിക്കുന്നത് ത്രിയേക ദൈവത്തിലാണ്, ട്രയൂണിറ്റി, ട്രയൂൺ ഗോഡ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവം, അതിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാ ദൈവമാണ്, പക്ഷെ ഏക ദൈവത്വം. പക്ഷെ മൂന്ന് വ്യക്തിത്വങ്ങളുണ്ട്. വ്യക്തിത്വം എന്നൊക്കെ നമുക്ക് പറയാൻ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയല്ല കേട്ടോ. ഏക ദൈവമേ ഉള്ളൂ. അതേസമയം തന്നെ ആ ദൈവത്വത്തിൽ മൂന്ന് വ്യക്തിത്വങ്ങളുണ്ട്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാണ്. കോ ഈക്വൽ. അവർ തമ്മിൽ വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. നമ്മളായിട്ടുണ്ടാക്കി വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല. അവർ തമ്മിൽ ഐക്യവത്യപ്പെട്ട അങ്ങ് പോകുന്നത്. നമ്മളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണ്ട, പ്രശ്നം ഉണ്ടാക്കണ്ടെന്നേ പറഞ്ഞു. ട്രയൂൺ ഗോഡ്. ഞാൻ പറയാൻ വന്ന പറ്റുന്നില്ല, മതങ്ങളെല്ലാം ഒന്നിക്കാൻ പോവാ. സന്തോഷവാർത്തയാ അല്ലേ? ഞാനൊരു ന്യൂസ് കഴിഞ്ഞ ദിവസം കേട്ടു, മതങ്ങളെല്ലാം ഒന്നിക്കാൻ പോവാ. നഷിമോൺ പെരസ് എന്ന് പറഞ്ഞ ഇസ്രായേലിന്റെ മുൻ പ്രസിഡന്റ് ഇപ്പോഴത്തെ പോപ്പ് ഫ്രാൻസിസിനെ ചെന്ന് കണ്ടു. ചെന്നിട്ട് പറഞ്ഞു, നമുക്കൊരു യുണൈറ്റഡ് നേഷൻസ് ഓഫ് റിലീജിയൻ വേണം, കാരണം ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം റിലീജിയനാ. അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയ. അതുകൊണ്ട് നമുക്കൊരു യുണൈറ്റഡ് നേഷൻസ് ഓഫ് റിലീജിയൻ വേണം എന്ന് പറഞ്ഞ് മൂന്ന് പ്രാവശ്യം പോയി കണ്ടു. ഭയങ്കര ഡിസ്കഷനാണ് ആൾക്കാർ. അപ്പൊ താമസിയാതെ നിങ്ങളൊരു കാര്യം അറിയും, മതങ്ങളെല്ലാം കൂടെ ഒന്നിക്കും. ഒരു കാര്യം കൂടെ അവർ പറയും, ഏക ദൈവം. ദൈവം ഇല്ലാന്ന് ആരും പറയത്തില്ല, ഏക ദൈവം എന്ന് പറയുകയും ചെയ്യും. അവിടെ എനിക്ക് പ്രശ്നം. അവിടെ ഞാൻ നേരത്തെ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞു എന്റെ അപകടം എന്താന്നുള്ളൊരു കാര്യം. ഏക ദൈവം എന്ന് പറയുമ്പോഴത്തേന് ആരെ വെളിപ്പോളെന്ന് അറിയാവോ? യേശുവെ വെളിപ്പോളൂ. ആ ദൈവം എന്നൊക്കെ പറയുമ്പോഴത്തേ എല്ലാരും എല്ലാം ദൈവമല്ലേ? ഏക ദൈവം. അവർക്ക് അവരുടെ ദൈവം, ഹിന്ദുക്കൾക്ക് ദൈവം, ക്രിസ്ത്യാനികൾക്ക് ദൈവം, മുസ്ലിങ്ങൾക്ക് ദൈവം, ഏക ദൈവം. അതിന്റെ ഇടയ്ക്ക് നമ്മൾ യേശു ക്രിസ്തു എന്ന് പറയുകയാണെങ്കിൽ അതൊന്നും മിണ്ടണ്ട, വേണ്ട. ഏക ദൈവം, അതിന്റെ അപ്പുറത്ത് കൂടുതലൊന്നും പറയണ്ട എന്ന് ഭാവിയിൽ പറയും. ആ അപകടം ഞാൻ ഇപ്പോഴേ കാണുകയാ. പക്ഷെ യേശു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, എന്നിൽ കൂടി അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ ചെല്ലുന്നില്ല, ഞാനും പിതാവും ഒന്നാകുന്നു. അതുകൊണ്ട് ത്രിയേക ദൈവത്തിൽ കുറഞ്ഞ ഏതൊരു കാര്യവും, പ്രിയ സഹോദരങ്ങൾ, അതിനുവേണ്ടി മരിക്കാനായിട്ട് വേണം നമ്മൾ ജീവിക്കാനായിട്ട്. ത്രിയേക ദൈവം, ഏക ദൈവമോ നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ അതിൽ മൂന്ന് വ്യക്തിത്വങ്ങളുണ്ട്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാണ്. കോ ഈക്വൽ. അതുകൊണ്ട് യുണൈറ്റഡ് നേഷൻസ് ഒഫ് റിലീജിയൻ എന്നൊക്കെ കേൾക്കുമ്പോഴത്തേന് കോരിത്തിരിക്കൊന്നും വേണ്ട, ആവേശം കൊള്ളുകയും വേണ്ട. അവരുടെ ഉദ്ദേശം എന്താണെന്നറിയാവോ? ദൈവത്തിനെതിരായിട്ട. ഒരു വാക്യോടെ വായിച്ചു, സങ്കീർത്തനം, സാംസ് ടു. എന്നാ സംഭവിക്കാൻ പോകുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സാംസ് ടു അതിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ, ഒന്നും രണ്ടും മൂന്നും വായിച്ചു.
ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്?
ആ കണ്ടോ, ശ്രദ്ധിച്ചേ, ഇത് പ്രവചനമാണ്. വൈ ആർ ദ നേഷൻസ് ഇൻ ആൻ അപ്രോർ ആൻഡ് ദ പീപ്പിൾ ഡിവൈസിംഗ് എ വെയിൻ തിങ്. വായിച്ചോ.
യഹോവയ്ക്ക് അവന്റെ അഭിഷിക്തനും വിരോധമായി.
ആ യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായിട്ട്
ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്.
ആ കണ്ടോ, ശ്രദ്ധിച്ചേ, ഭൂമിയിലെ രാജാക്കന്മാരും അധിപതികളും തമ്മിൽ ആലോചിക്കാൻ പോവുക. എന്തിനാണെന്നറിയാമോ? എന്തിനാ? യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായിട്ട് ഇവര് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പോവുക. അതുകൊണ്ട് വെച്ചത് വൈ ദ നേഷൻസ് ആർ ഇൻ അപ്രോർ. ഭയങ്കര പ്രശ്നമാ. ഇവരെല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ആലോചനയാ. ആർക്കെതിരെയാ? ദൈവത്തിനും അവന്റെ അഭിഷിക്തനും എതിരെ. അടുത്ത വാക്യം വായിച്ച അതിന്റെ മൂന്നാം വാക്യം,
നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളകാം.
ആ കണ്ടോ കണ്ടോ, ശ്രദ്ധിച്ചേ, നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് കയറുകളെ എറിഞ്ഞു കളയുക എന്ന് പറഞ്ഞാൽ ദൈവം ഒത്തിരി നിയമങ്ങൾ കൊടുത്തിട്ടുണ്ട്, നമുക്കതിനെ ബ്രേക്ക് ചെയ്യാം. അതാ അവര് പറയുന്നേ, അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ബ്രേക്ക് ചെയ്യാം. അതിനു വേണ്ടിയിട്ടാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കുന്നത്. ദൈവത്തിന്റെ നിയമം ഇന്ന് കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ, ലോകത്തിലെ കോടതികളെല്ലാം ഈ ദൈവത്തിന്റെ നിയമം, പത്ത് കൽപ്പനയാണ് അംഗീകരിച്ചിരിക്കുന്നത്. കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, എല്ലാ കാര്യങ്ങളും ഈ പത്ത് കൽപ്പനയെ ബേസ് ചെയ്തുകൊണ്ടാണ് എല്ലാ നിയമങ്ങളും ഉണ്ടായേ. ഇനി ഇവമാരെല്ലാം കൂടെ ഒന്നിച്ചുകൂടി നിയമങ്ങൾ മാറ്റാൻ പോവാ. ഓൾറെഡി മാറ്റിക്കളഞ്ഞല്ലോ. ഡു യു നോ ദാറ്റ്? ഹോമോസെക്ഷുവാലിറ്റി ദൈവം വളരെ വ്യക്തമായി എതിർക്കുന്ന തിന്മയാ. പക്ഷേ രാജ്യങ്ങൾ പറയാണ് ഹോമോസെക്ഷുവാലിറ്റി ഈസ് ഓക്കേ. അബോർഷൻ ഇറ്റ് ഈസ് മർഡർ. നിങ്ങൾക്ക് അറിയാമോ കാര്യം? അബോർഷൻ മർഡറാ, കൊലപാതകമാണ് അബോർഷൻ. കാരണം ഹൃദയ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊല്ലുക. ഒരിക്കലും ഒരു ഡോക്ടർ എടുത്ത് ഒരു സ്ത്രീ ചെന്നു. സ്ത്രീ എന്നിട്ട് പറഞ്ഞു, എനിക്ക് അബോർഷൻ വേണം. ഡോക്ടറെ കൺവിൻസ് ചെയ്യാൻ നോക്കി, അവർ സമ്മതിക്കുന്നില്ല. അപ്പം ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു, അതൊരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് വേറെ മക്കളുണ്ടോ? പറഞ്ഞു, വേറെ ഒരു കൊച്ചുണ്ട്, എത്ര വയസ്സുണ്ട്? 4 വയസ്സുണ്ട്. നമുക്കെന്നാ അതിനെയും കൊന്നാലോ? അത് അത് പറ്റത്തില്ല, അതെന്നാ പറ്റാത്തേ? ഷി ഗോട്ട് ദ മെസ്സേജ്. മെസ്സേജ് മനസ്സിലായി, ഗുരുവായെങ്കിൽ ജീവനുള്ളതാ. അബോർഷൻ ഈസ് മർഡർ. പക്ഷേ അത് ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കുക, ഒരു കുഴപ്പമില്ല, കൊന്നോടാന്നാ പറയുന്നത്. 3rd ലോകമഹായുദ്ധം, 3rd വേൾഡ് വാർ ഓൾറെഡി ആരംഭിച്ചിരിക്കുക. എന്താണെന്നറിയാമോ? വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെ കൊല്ലുക, അബോർഷൻ. ഇറ്റ് ഈസ് മർഡർ, കൊലപാതകം. ദൈവത്തിന്റെ കയറുകളെ പൊട്ടിച്ചു കളയുക, ദൈവത്തിനും അവന്റെ അഭിഷിക്തനും വിരോധമായിട്ട് രാജാക്കന്മാർ ആലോചിക്കുക. നിയമമാ, ഒരു കുഴപ്പമില്ല, അബോർഷൻ തട്ടിക്കൂ. കൊലപാതകവും അവര് മാറ്റി, ഹോമോസെക്ഷുവാലിറ്റി അതും അംഗീകരിച്ചു. അതൊക്കെ ചെറിയ പ്രോബ്ലമാണ്, അതൊക്കെ ജന്മനാവുള്ള പ്രോബ്ലം. ജന്മനാവുള്ള പ്രോബ്ലം അല്ല, ജന്മനാ ഉണ്ടാവുന്ന പ്രോബ്ലം അല്ല ഹോമോസെക്ഷുവാലിറ്റി. എവിടെയോ അവരുടെ വളർച്ചയിലുണ്ടായ തിക്താനുഭവങ്ങളുടെ പരിണത ഫലമാണ്. പിന്നെ നമുക്ക് തെളിയിക്കാൻ ശാസ്ത്രം ഉണ്ടല്ലോ, സയൻസ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളാരും ഒന്നും മിണ്ടത്തില്ലല്ലോ. നോ, ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് അങ്ങനെയാണ്, അതിന് മാറ്റമില്ല. ദൈവം ഒരു കാര്യം തെറ്റാണെന്ന് പറഞ്ഞാൽ പിന്നെ അതിന് കൂടുതൽ വ്യാഖ്യാനങ്ങളുമായിട്ട് ആരും പോകണ്ട. വാട്ട് എവർ ഗോഡ് സേസ് ദാറ്റ് ഈസ് ട്രൂ. കാരണം ദൈവം വ്യാജം പറയുവാൻ, ദൈവം മനുഷ്യനല്ല. രാജാക്കന്മാർ ഒന്നിച്ചിരിക്കുക, ഇപ്പോഴേ ഒന്നിച്ചിരിക്കുക, രക്ഷപ്പെടാൻ ഒരു മാർഗം താഴെ പറഞ്ഞിട്ടുണ്ട്, അതും കൂടെ പറഞ്ഞ് അതിന്റെ എഴുതിയിരിക്കുകയാണ്. 10th വാക്യം,
ആകയാൽ രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പിൻ, ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവിൻ, ഭയത്തോടെ യഹോവയെ സേവിപ്പിൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിപ്പിൻ, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ.
ശ്രദ്ധിച്ചേ, ഈ 2nd സങ്കീർത്തനം വീട്ടിൽ പോയി വായിക്കണം കേട്ടോ എല്ലാരും. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സങ്കീർത്തനം, അത് അതിന്റെ യേശുക്രിസ്തുവിനെ കുറിച്ച്, പിതാവിനെയും പുത്രനെയും കുറിച്ചുള്ള സങ്കീർത്തനമാണ് 2nd സങ്കീർത്തനം. വീട്ടിൽ ചെന്നിരുന്ന് ശ്രദ്ധയോടുകൂടി വായിക്കണം. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്ന പറഞ്ഞു. ഇവർ ഈ ദൈവത്തിന്റെ നിയമങ്ങളെ മാറ്റാൻ നോക്കുമ്പോൾ ദൈവം ചിരിക്കുക. കാരണം ദൈവത്തിനറിയാം ഇവൻ വഴുവഴുപ്പി നിൽക്കുക, ഇവന്റെ അന്തം എന്താണെന്ന് ദൈവത്തിനറിയാം. ചോരങ്ങൾ അതുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ പറയണമെന്ന്, നമ്മളെല്ലാം പമ്മി പമ്മി നിൽക്കുക മിണ്ടാതെ. ഗവൺമെന്റ് അങ്ങനെ പറഞ്ഞിട്ടില്ലേ? സയൻസ് അങ്ങനെ പറഞ്ഞിട്ടില്ലേ? നോ, ഏത് സയൻസ് പറഞ്ഞാലും നമ്മുടെ കർത്താവ് പറഞ്ഞ ആകാശവും ഭൂമി മാറിപ്പോയെങ്കിലും ഈ വചനത്തിന് മാറ്റമില്ലെന്ന് പറഞ്ഞാൽ ഇതിൽ വേണം ഉറച്ചു നിൽക്കാൻ, ഇതിൽ വേണം ഉറച്ചു നിൽക്കാനായിട്ട്. യെസ്, ഇത് പറയാണ്, രാജാക്കന്മാരെ ബുദ്ധി പഠിച്ചോ, സൂക്ഷിച്ചോ, ഒറ്റ കാര്യമുള്ള നശിക്കാതിരിക്കാനായിട്ട്. എന്തിയാണെന്നറിയാവോ? പുത്രനെ ചുംബിക്കണം. ഇത് എഴുതിയപ്പം യേശു ഭൂമി വന്നിട്ടില്ല കേട്ടോ, ഇത് എഴുതിയപ്പം യേശു ഭൂമി വന്നിട്ടില്ല. യേശു സ്വർഗത്തിൽ പിതാവിന്റെ കൂടെ ഇരിക്കുമ്പോഴാണ് ഈ സങ്കീർത്തനം എഴുതിയത്. അവൻ കോപിച്ചിട്ട് വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിക്കുവിൻ. നശിക്കാതിരിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, നിത്യനാശത്തിൽ അകപ്പെടാതിരിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, നരകത്തിൽ പോകാതിരിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, പുത്രനെ ചുംബിക്കണം, അവനെ സ്നേഹിക്കണം, അവനെ അനുസരിക്കണം, അവനിൽ വിശ്വസിക്കണം, അവന് വേണ്ടി ജീവിക്കണം, അവന് വേണ്ടി ജീവിക്കണം. There is no other way. വേറെ ഒരു മാർഗവുമില്ല. Acts 4:12, ആദ്യത്തെ മാർപ്പാപ്പ എന്ന് കത്തോലിക്സഭ പറയുന്ന ആൾ വിളിച്ചു പറഞ്ഞു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ. പക്ഷെ ഇന്നത്തെ മാർപ്പാപ്പ പറയുന്നത് എന്നറിയാവോ? എത്തീസ്റ്റ്. അവന്റെ മനസാക്ഷി നല്ലതാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പോവും. ഹോമോസെക്ഷൽസ് ഞാൻ അവരെ വിധിക്കുന്നില്ല, അങ്ങനെയല്ലോ ആയി പോയിക്കൊള്ളട്ടെ. പക്ഷെ ആദ്യത്തെ പോപ്പ് പറഞ്ഞങ്ങനെയല്ല, രക്ഷപ്പെടാൻ ഒറ്റ മാർഗമുള്ള രക്ഷയ്ക്ക് രണ്ടാമതൊന്നില്ല. സൽപ്രവൃത്തി കൊണ്ട് രക്ഷിക്കപ്പെടത്തില്ല, മല കയറിയാൽ രക്ഷിക്കപ്പെടത്തില്ല, പുണ്യപ്രവൃത്തി കൊണ്ട് രക്ഷിക്കപ്പെടത്തില്ല, സ്വന്തം കഴിവ് രക്ഷിക്കപ്പെടത്തില്ല, ഒറ്റ മാർഗം മാത്രം. മറ്റൊരുത്തലും രക്ഷയില്ല. രക്ഷയ്ക്ക് ഒരേ ഒരു നാമം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. അവൻ സത്യദൈവവും നിത്യജീവനുമാണ്. ഹല്ലേലൂയ. സ്വരങ്ങളെ, കം ബാക്ക് ടു ദാറ്റ്. ഞാൻ അവസാനിപ്പിക്കുക. എനിക്ക് എന്റെ 2nd ഭാഗം പറയണമെന്നുണ്ട്, ഞാൻ സമയം കിട്ടുമ്പോൾ പറഞ്ഞോളാം. കാരണം അതിന്റെ അടുത്ത ചാപ്റ്റർ യേശുവിന്റെ മനുഷ്യത്വത്തെ കുറിച്ചാണ് പറയുന്നത്. ചാപ്റ്റർ ടു നമ്മൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി, നമുക്ക് വീണ്ടും ചിന്തിക്കാം എപ്പോഴെങ്കിലും. ചാപ്റ്റർ ഒന്നാമത്തെ അധ്യായം യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച് പറയുമ്പോൾ രണ്ടാം അധ്യായം അവന്റെ മനുഷ്യത്വത്തെ കുറിച്ച് പറയുകയാണ്. ഞാൻ പറയട്ടെ, അവസാനിപ്പിക്കട്ടെ. ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ, ടേക്ക് ഇറ്റ് സീരിയസ്ലി. ഈ രക്ഷ വളരെ വിലയേറിയതാ. ഒരുവന്റെ ഉള്ളിൽ നിത്യജീവൻ തന്ന് നിത്യതയിലേക്ക് അവരെ നയിക്കുന്നതാണ് ഈ രക്ഷ. ഇതിനെ നമ്മൾ ചെറുതായിട്ട് കാണരുത്. അങ്ങനെയാണെങ്കിൽ വചനത്തിലേക്ക് രാവും പകലും ധ്യാനിക്കണം. ഒരു ശിശുവിനെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കാനായിട്ട് വാഞ്ചിക്കണം. നമ്മുടെ ഹൃദയവും മനസ്സും യേശുവിനെ നിറയപ്പെടട്ടെ. യേശു നമ്മുടെ ധ്യാനമായിരിക്കട്ടെ, യേശു നമ്മുടെ ചിന്തയായിരിക്കട്ടെ, യേശു നമ്മുടെ ആവേശമായിരിക്കട്ടെ, യേശുവിനോടുള്ള അനുസരണം നമ്മുടെ ജീവിത ലക്ഷ്യമായിരിക്കട്ടെ. മറ്റൊന്നുമല്ല, യേശു മാത്രം.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.